യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനും യാക്കോബിന്റെ സഹോദരനുമായ യൂദായാണ് ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ എന്ന് നാം കണ്ടു. ഒരൊറ്റ ഇരുപ്പിൽ അനേകം പ്രാവശ്യം വായിച്ചു കഴിയാവുന്ന ഈ ചെറിയ പുസ്തകം പഠിക്കുന്നത് സ്വർണ ഖനിയിൽ ഇറങ്ങുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ യൂദ താൻ ഈ ലേഖനം എഴുതുന്ന സാഹചര്യം നൽകുന്നതാണ് നാം കാണുന്നത്. നമ്മുടെ രക്ഷയെ സംബന്ധിക്കുന്ന മറ്റൊരു വിഷയം എഴുതുവാൻ ആഗ്രഹിച്ചാണ് താൻ ആരംഭിച്ചതെന്നും, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ചുവന്ന അടയാളം മുന്നറിയിപ്പായി കാണിച്ച് അവനെ സഭയുടെ മേൽ വരുവാൻ പോകുന്ന വിശ്വാസത്യാഗത്തിന്റെ കാലത്തെക്കുറിച്ച് എഴുതുവാൻ നിർദ്ദേശിച്ചു എന്ന് നാം കാണുന്നതാണ്. ആദ്യത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. യൂദ ഒന്നാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. യേശുക്രിസ്തുവിന്റെ ദാസനും, ദാസൻ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അടിമ എന്നാണ്. യേശുക്രിസ്തുവുമായി രക്തബന്ധമുള്ളതായി യൂദ അവകാശപ്പെടുന്നില്ല. അങ്ങനെ ഒരു ബന്ധം അവന് വലിയൊരു സ്ഥാനം നൽകുന്നില്ല താനും. ഈ വിഷയം മുഖവരിയിൽ നാം ചിന്തിച്ചതായിരുന്നുവല്ലോ. അപ്പസ്തലന്മാരുടെ കാലത്തിന് ശേഷം ഒരു ചുരുങ്ങിയ കാലയളവിൽ യേശുവിന്റെ കുടുംബത്തിലുള്ളവർക്ക് സഭയിൽ മറ്റാർക്കുമില്ലാത്ത ആദരവും സ്ഥാനവും നൽകുവാൻ ഒരു ശ്രമം നടന്നു. തന്റെ ജഡപ്രകാരമുള്ള ബന്ധം ആത്മീയ ബന്ധത്തെക്കാൾ കുറഞ്ഞതാണെന്ന് യൂദ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഈ ആത്മീയ ബന്ധം എടുത്തു പറയുന്നത്. ഏതായാലും യഥാർത്ഥ ദൈവമക്കൾ ഇതുപോലെ ജഡപ്രകാരമുള്ള കാര്യങ്ങൾക്കല്ല കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എത്ര വലിയൊരു പാഠമാകുന്നു നമുക്കിവിടെ പഠിക്കുവാനുള്ളത്. യാക്കോബിന്റെ സഹോദരൻ എന്നുള്ളത് യൂദ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന വിധമാകുന്നു എന്ന് നാം മുഖവരിയിൽ ചിന്തിച്ചല്ലോ. അതിന്റെ കാരണം യാക്കോബും യൂദായും കർത്താവായ യേശുവിന്റെ അർദ്ധ സഹോദരങ്ങളായിരുന്നു. യാക്കോബ് എഴുതിയ ലേഖനം തന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നതും. അപ്പോസ്തലനായ പൗലോസ് യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ യെരുശലേം സഭയുടെ തൂണുകളിൽ ഒന്നാകുന്നു എന്നത്രേ. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാകുന്നു നാം എന്നറിയുന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. നാം പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നു എന്നുള്ളത് അതിമഹത്തായ ഒരു അനുഭവം ആകുന്നു. വളരെ പ്രധാനപ്പെട്ടവ ആയതിനാൽ ഈ ഭാഗത്തുള്ള പല വാക്കുകൾ ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ വാക്ക് സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. വിശ്വാസത്യാഗത്തെക്കുറിച്ച് തിരുവചനത്തിൽ മറ്റെങ്ങും അവതരിപ്പിച്ചിട്ടില്ലാത്ത വിധം അവതരിപ്പിച്ചിരിക്കുന്ന യൂദയുടെ ലേഖനത്തിന്റെ താക്കോൽ ഈ വാക്കാണ് നമുക്ക് നൽകുന്നത്. എത്ര ഭീതിജനകമാണിത്! എന്നാൽ നമ്മെ ഭയപ്പെടുത്തുവാനല്ല, യൂദ നമുക്കിത് എഴുതുന്നത് നമ്മെ സഹായിക്കുവാനാണ്. നമ്മുടെ അറിവിനായി ഒരു വ്യക്തമായ ചിത്രം നൽകുക എന്നതുമല്ല യൂദയുടെ താല്പര്യം. അവൻ ഈ പശ്ചാത്തലം പറയുന്നതിന്റെ കാരണം വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് നമുക്ക് വിശ്വാസത്തിലുള്ള ഉറപ്പ് നൽകുവാനാണ്. സൂക്ഷിക്കുക എന്നുള്ള വാക്ക് അവൻ നാല് പ്രാവശ്യം ഉപയോഗിക്കുന്നു. അവരെ യേശുക്രിസ്തുവിലാണ് സൂക്ഷിക്കുന്നത്. ദൈവമാകുന്നു അവരെ സൂക്ഷിക്കുന്നത്. 21-ാം വാക്യം ശ്രദ്ധിച്ചാലും, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. നിങ്ങൾക്കിഷ്ടമുള്ളതെന്തും ഇതിനെ വിളിക്കാവുന്നതാണ്. എന്നാൽ ഇതൊരു വിശ്വാസിക്ക് വിശ്വാസത്യാഗത്തിന്റെ അന്ധകാര നിബിഢമായ ദിവസങ്ങളിൽ പോലും രക്ഷയുടെ ഉറപ്പ് നൽകുന്നതാണ്. നിങ്ങളും ഞാനും വിശ്വാസത്യാഗത്തിന്റെ ഒരു കാലയളവിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ഒരു സമൂഹത്തിൽ പലരും ഈ പരമാർത്ഥം അറിയുന്നില്ല എന്നത് വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ നോക്കുമ്പോൾ പള്ളികളിൽ നിറയെ ആളുണ്ട്, കൺവെൻഷൻ വെച്ചാൽ തള്ളിക്കയറ്റമാണ്, ആളെ കൂട്ടുവാനുള്ള വേലകൾ പ്രയോഗിച്ചാൽ ജനസമുദ്രമല്ലേ. എന്നാൽ ആർക്കാണ് വിശ്വാസമുള്ളത്? ആരാണ് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നത്? വേർപെട്ട സമൂഹങ്ങൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ പോലും ഭൗതിക നന്മകൾക്ക് പിൻപേയാണ്. ഭൗതികവാദം എല്ലാവരെയും ഗ്രസിച്ചിരിക്കുന്ന ഒരു കാലയളവ്. ഇത് വിശ്വാസത്യാഗമല്ല എങ്കിൽ ഇതിനേക്കാൾ മോശമായത് എന്താണ് വരാനിരിക്കുന്നത് എന്നുകൂടി ഒന്ന് പറഞ്ഞു തരണം. സഭ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപ് എന്തുമാത്രം വിശ്വാസത്യാഗത്തിൽ നാം പോകണം എന്നെനിക്കറിയില്ല. ആർക്കും അത് പറയുവാനും സാധ്യമല്ല. എന്നാൽ നാം വിശ്വാസത്യാഗത്തിന്റെ കാലത്താകുന്നു എന്നുള്ളത് തീർച്ചയാണ്. ഈ സൂക്ഷിക്കുക എന്ന വാക്ക് സൂക്ഷിക്കപ്പെട്ടു, സൂക്ഷിക്കപ്പെടുന്നു. ഈ സൂക്ഷിക്കുക എന്ന വാക്ക് വീണ്ടും ഒന്നുകൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ ആഹാരം ഒക്കെ കേടുവരാതെ സൂക്ഷിക്കുവാൻ സാധാരണ നമുക്ക് രണ്ട് മാർഗങ്ങളാണല്ലോ ഉള്ളത്. ഒന്ന്, വിനാഗിരി ഉപയോഗിച്ച് നാം ആഹാരപദാർത്ഥങ്ങൾ കേടാകാതെ സൂക്ഷിക്കും. മറ്റൊന്ന്, പഞ്ചസാര ഉപയോഗിച്ച്. ഇന്ന് നമ്മുടെ ഇടയിൽ അനേകം വിശുദ്ധന്മാർ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ വിനാഗിരിയിലാണെന്ന് മാത്രം, അതായത് അവർ അതുപോലെയാണ് പ്രവർത്തിക്കാറുള്ളത്. അതേസമയം തന്നെ പഞ്ചസാരയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധന്മാരുമുണ്ട്. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മധുരമാണ്, അനുഗ്രഹമാണ്. എന്നാൽ വിനാഗിരിയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ പോലും ദൈവത്തിന്റെ കൃപയാലാണ് അങ്ങനെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ കൃപയത്രേ അവരെ നിലനിർത്തുന്നത്. ദുഷ്ടനെ ജയിക്കുവാൻ നമ്മുടേതായ ശക്തിയൊന്നുമില്ല, നമുക്കൊട്ടും കഴിവുമില്ല. പലരും ചിന്തിക്കുന്നത് തങ്ങളുടെ സ്വന്തം കഴിവുകൾ കൊണ്ടാണ് തങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നത്രേ. നമ്മുടെ കഴിവുകൾ എത്ര പരിമിതം. നമുക്ക് ആകെ ചെയ്യുവാൻ കഴിയുന്നത് അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക മാത്രമാണ്. കർത്താവ് തന്നെ പറഞ്ഞ ആ ഉപമയിലേക്ക് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന സുവിശേഷം 10:11 അവൻ പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. തുടർന്ന് അവൻ തന്റെ ആടുകളെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. 27-29 വാക്യങ്ങളിൽ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല, ഞാനും പിതാവും ഒന്നാകുന്നു. അങ്ങനെ ഒരു ആടിനെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചെന്നാൽ അത് ആടിന്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല. ഒരു ആടിന് അതിനെ തന്നെ സംരക്ഷിക്കുവാൻ സാധ്യമല്ല എന്നോർക്കണം. അതിന്റെ ശത്രുക്കളോട് എതിരിടുവാൻ അവയ്ക്ക് നഖങ്ങളോ കൊമ്പുകളോ ഇല്ല. ചെമ്പരിയാടിന്റെ കാര്യം, അതിന് ഓടുവാനും സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന വിധത്തിലുള്ള കോലാടുകളല്ല ഇവിടുത്തെ വിഷയം. ഒരു മുയലിനും എതിരിടുവാൻ കഴിയില്ല, എന്നാൽ അതിന് ഓടി രക്ഷപ്പെടാം. ആടിന്റെ അവസ്ഥ അതുമല്ല. അത് നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു ജീവിയാണ്, ദൈവത്തിന്റെ ആടുകളിൽ ഒന്ന്. അത് രക്ഷപ്പെട്ടു എന്ന് അതറിയുന്നു എന്ന് പറയുമ്പോൾ അവൻ അവന്റെ സ്വന്തം ഗുണങ്ങളെക്കുറിച്ച് പുകഴുകയല്ല, അവൻ അവന്റെ ഇടയനെക്കുറിച്ച് പുകഴുകയാണ്. അവന് അതിശ്രേഷ്ഠനായ സർവശക്തനായ ഒരു ഇടയനുണ്ട്. എനിക്ക് എന്റെ രക്ഷയെക്കുറിച്ച് ഉറപ്പില്ല എന്ന് താങ്കൾ പറയുന്ന പക്ഷം, പ്രിയ സഹോദര സഹോദരി, താങ്കൾ താങ്കളുടെ ഇടയനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. കാരണം അവൻ പറയുന്നു, അവന് നിങ്ങളെ സൂക്ഷിക്കുവാൻ കഴിയുമെന്ന്. തന്റെ പിതാവിന്റെ കരങ്ങളിൽ നിന്നും യാതൊരു സൃഷ്ടിക്കും, അതെ യാതൊരു സൃഷ്ടിക്കും നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു കർത്താവ് ഉറപ്പായി പറയുന്നു. നിങ്ങൾക്ക് അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല ഇവിടെ. ഇവിടുത്തെ കാര്യം അവിടുന്ന് നിങ്ങളെ പിടിച്ചിരിക്കുന്നതാണ്. അവനത് കഴിയുമെന്ന് അവൻ പറയുന്നു. നിങ്ങൾ അവനെ ആശ്രയിക്കുന്നത് മാത്രമാണ് വിഷയം. രക്ഷ ദൈവവചനത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അത് വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ രക്ഷയുടെ ഉറപ്പ് അതിനെ ആശ്രയിച്ചാണ്. കാരണം നിങ്ങൾക്ക് രക്ഷ നിശ്ചയമാണെന്ന് അവിടുന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ യൂദായുടെ ലേഖനത്തിൽ വിശ്വാസത്യാഗത്തിന്റെ അന്ധകാരനിബിഡമായ ദിനങ്ങളെയാണ് കാണിക്കുന്നത്. എന്നിട്ടും ദൈവം പറയുന്നത് ആ സാഹചര്യത്തിലും തനിക്ക് സ്വന്തമായവരെ സൂക്ഷിക്കുവാൻ താൻ മതിയായവനാകുന്നു എന്നത്രേ. എത്ര വലിയ ഉറപ്പാണ് നമുക്കുള്ളത്! വിളിക്കപ്പെട്ടവർക്ക്, അതെ അടുത്ത വാക്ക് അതാണ്, വിളിക്കപ്പെട്ടവർക്ക്. നമ്മെ ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, അവരിൽ സുരക്ഷിതരെന്ന് മാത്രമല്ല പിന്നെയോ നാം വിളിക്കപ്പെട്ടവർ കൂടിയാകും. തിരുവചനത്തിൽ ഈ വിളിക്കപ്പെട്ടു എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ക്ഷണമയച്ചു എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാരണം ക്ഷണമയച്ചു, അംഗീകരിക്കപ്പെട്ടു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന പൗലോസിന്റെ പ്രസ്താവന തന്നെ ഞാൻ നൽകട്ടെ. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. പ്രിയ സുഹൃത്തെ, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ താങ്കൾ കണ്ടെത്തിയെങ്കിൽ, അവനിൽ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കപ്പെട്ടവരിൽ ഒരാളത്രേ. ക്ഷണം എല്ലാവർക്കുമായി അയച്ചു, അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. അതത്രേ യൂദ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൗലോസും നമുക്കായി അത് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 2-ാം വാക്യം നോക്കാം. യൂദായുടെ ലേഖനം 2-ാം വാക്യം, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. കരുണ, സമാധാനം, സ്നേഹം, ഈ 3 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നാമതായി നാം ഗ്രഹിക്കണം. തുടർന്ന് അവ തമ്മിലുള്ള ശക്തമായ ബന്ധം നാം കാണണം. സ്നേഹം ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളിലൊന്നാണ്. അവിടുന്ന് സ്നേഹമായതിനാൽ അവൻ കരുണാസമ്പന്നനും തന്റെ കൃപ നമുക്കായി നൽകിയവനുമാകുന്നു. ദൈവസ്നേഹം മനുഷ്യവർഗത്തെ മൊത്തം പൊതിയുന്നതാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം അത് കാണും. ആരും നശിക്കരുതെന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യനെയും ദൈവം ഇന്നും സ്നേഹിക്കുന്നു. അവൻ ആരോടും കൂടുതൽ താല്പര്യമില്ല. എല്ലാവരും അവന് ഒരുപോലെയാണ്. ഇന്ന രാജ്യക്കാരെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു, ഇന്ന വർഗക്കാരെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു, ഇന്ന ജാതിക്കാരെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു, അങ്ങനൊരു കാര്യമേ ഇല്ല. പുറപ്പാട് പുസ്തകത്തിൽ മോശയെപ്പോലുള്ള ഒരു വ്യക്തിയോട് പോലും ദൈവം അത് വ്യക്തമാക്കി. അവൻ മോശയായതിനാലല്ല അവൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിനവൻ, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. ദൈവം മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയതിന് കാരണം ദൈവം തന്നിൽ തന്നെ അതിനുള്ള വിശദീകരണം കണ്ടു എന്നതത്രേ. ആ അർത്ഥത്തിൽ അവൻ അവന്റെ സൃഷ്ടികളെ എല്ലാം ഒരുപോലെയാകുന്നു കാണുന്നത്. പ്രിയ സുഹൃത്തെ, ദൈവം ഇന്ന് താങ്കളെ സ്നേഹിക്കുന്നു. അവിടുന്ന് താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഉള്ളതുപോലെ ഗ്രഹിക്കുവാൻ സാധിച്ചാൽ അത് താങ്കളുടെ ഹൃദയത്തെ തകർക്കും. താങ്കൾ ഹൃദയം പൊട്ടിക്കരയും. അവിടുത്തെ സ്നേഹം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ലാത്തതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. ദൈവസ്നേഹം അനുഭവിക്കുന്നതിൽ നിന്ന് താങ്കൾക്ക് താങ്കളെ തന്നെ അകലെ നിർത്താവുന്നതാണ്. എന്നാൽ താങ്കളെ സ്നേഹിക്കുന്നതിൽ നിന്നും ദൈവത്തെ അകറ്റി നിർത്തുവാൻ താങ്കൾക്ക് കഴിയില്ല. സൂര്യൻ പ്രകാശിക്കുന്നതിൽ നിന്നും അതിനെ തടയുവാൻ താങ്കൾക്ക് കഴിയില്ല. എന്നാൽ താങ്കളുടെ മേൽ പ്രകാശിക്കാതിരിക്കുവാൻ ഒരു കുടപിടിച്ച് സൂര്യനെ മാറ്റി നിർത്തുവാൻ താങ്കൾക്ക് സാധിക്കും. അത് താങ്കളെ ആശ്രയിച്ചിരിക്കും. ദൈവസ്നേഹം അനുഭവിക്കുന്നതിൽ നിന്നും താങ്കളെ അകറ്റി നിർത്തുവാൻ കഴിയുന്ന പലതരം കുടകളുണ്ട്. ഇന്ന് കേൾക്കുന്ന പരസ്യം പോലെയല്ല, പിന്നെയോ അവിടുത്തെ ഹിതത്തോട് മറുതലിക്കുന്ന കുട, താങ്കളുടെ ജീവിതത്തിലെ പാപം എന്ന കുട, അങ്ങനെ ഓരോന്നും. ദൈവം താങ്കളെ സ്നേഹിച്ചെങ്കിൽ തന്നെ അവിടുന്ന് താങ്കളെ സ്നേഹത്താൽ രക്ഷിച്ചില്ല. ദൈവത്തിന് മറ്റ് സ്വഭാവങ്ങൾ കൂടി ഉണ്ടെന്ന് നാം ഓർക്കണം. അവിടുന്ന് വിശുദ്ധനാണ്, അവിടുന്ന് നീതിമാനാണ്, അവിടുന്ന് ന്യായകർത്താവാകുന്നു. അവിടുത്തെ സ്വഭാവങ്ങളെ മറികടന്ന് ആരെയും രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. ഒരു കുറ്റവാളിയെ വെറുതെ വിടുന്നതിനായി കൈക്കൂലി വാങ്ങുമ്പോൾ തന്നെ ദേശത്തിലെ നിയമത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ന്യായാധിപനെ പോലെയാണ് ദൈവം തൻ്റെ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി മനുഷ്യനെ തൻ്റെ സ്നേഹത്താൽ രക്ഷിക്കുന്നത്. ഞാൻ വീണ്ടും പറയാം, ഒരു കുറ്റവാളിയെ വെറുതെ വിടുന്നതിനായി കൈക്കൂലി വാങ്ങുമ്പോൾ തന്നെ തൻ്റെ ദേശത്തിലെ നിയമത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ന്യായാധിപനെ പോലെയാണ് ദൈവം തൻ്റെ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി മനുഷ്യനെ തൻ്റെ സ്നേഹത്താൽ രക്ഷിക്കുന്നത്. അങ്ങനൊരു ന്യായാധിപൻ ചെയ്തെന്നാൽ അവനെപ്പോലെ തെറ്റിയ ഒരു ജഡ്ജി കാണുമോ? ഒരു മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം അത് ചെയ്യുമെങ്കിൽ ഈ പറഞ്ഞ ന്യായാധിപനേക്കാൾ ഒട്ടും നല്ലവനല്ല ദൈവം. ഞാൻ ബഹുമാനമില്ലാത്തതുപോലെ സംസാരിക്കുന്നതെന്ന് തോന്നരുതേ. ദൈവം തൻ്റെ വിശുദ്ധിയും നീതിയും ന്യായവുമൊക്കെ കാത്തു സൂക്ഷിച്ചേ മതിയാകും. ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവൻ കരുണാസമ്പന്നമായ ഒരു സ്നേഹത്താലാണ് ലോകത്തെ സ്നേഹിച്ചത്. മനുഷ്യവർഗത്തോടൊരു കരുതലും താല്പര്യവുമൊക്കെയുള്ള സ്നേഹം. അത് കാരണം അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി, അവിടുന്ന് തൻ്റെ മകനെ നമുക്ക് പകരമായി മരിക്കേണ്ടതിന് നൽകി. ഒരു പാപി ദൈവത്തിങ്കിലേക്ക് വന്ന് അവിടുത്തെ രക്ഷ അംഗീകരിക്കുമെങ്കിൽ ദൈവം നീതിയുള്ള ഒരു അടിസ്ഥാനത്തിന്മേൽ ഒരു പാപിയെ രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു. ഇതത്രേ ദൈവകൃപ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. എഫേസ്യ ലേഖനം 2:8 വാക്യങ്ങൾ. കൃപ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ പാപത്തെ സൂചിപ്പിക്കുന്നതും ആ പാപത്തെ പൊറുക്കുന്ന ദൈവത്തിന്റെ മഹത്വമേറിയ സ്വഭാവ ഗുണത്തെ കാണിക്കുന്നതും ആയിരിക്കുമ്പോൾ അവിടുത്തെ ദാനം ആ പാപം ക്ഷമിക്കുകയും കരുണ ആ പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നതിനെ കാണിക്കുന്നു. മനുഷ്യന്റെ പാപത്തോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത് ദൈവകൃപയാണ്, ദൈവസ്നേഹമല്ല. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സ്വയം വഹിച്ച ഒരു രക്ഷകനെ ദൈവം നമുക്കായി നൽകി. ആ അടിസ്ഥാനത്തിന്മേൽ ദൈവം പാപികളെ രക്ഷിക്കുന്നു. അതത്രേ ദൈവകൃപ. എന്നാൽ പാപം മനുഷ്യകുലത്തിൽ ദുഃഖം കൊണ്ടുവന്നു. സാധാരണ നാം കേൾക്കുന്ന ഒരു ചോദ്യമാണല്ലോ, സ്നേഹമാകുന്ന ദൈവം എന്തുകൊണ്ടാണ് ക്യാൻസർ അനുവദിച്ചത്? അതെ, രോഗവും മരണവും പാപത്തിന്റെ പരിണിത ഫലങ്ങളായിട്ടാണ് മനുഷ്യകുലത്തിൽ വന്നത്. പാപത്താൽ ഉണ്ടായ കഷ്ടങ്ങൾ ദൈവം കാണുന്നു. അങ്ങനെ ദൈവത്തിന്റെ കരുണ മനുഷ്യനിലേക്ക് വരുന്നു. ദൈവം കരുണയിൽ സമ്പന്നനാണ്. നിങ്ങൾ അവന്റെ അടുത്തേക്ക് വന്ന് അവിടുത്തെ രക്ഷ അംഗീകരിക്കുമെങ്കിൽ അവിടുന്ന് നിങ്ങളെ കൃപയാൽ രക്ഷിക്കും. തുടർന്ന് അവൻ കരുണാസമ്പന്നൻ ആയതിനാൽ അവിടുന്ന് തൻ്റെ കരുണ താങ്കൾക്കായി നീട്ടും. ആ സമയത്ത് അവിടുന്ന് താങ്കൾക്ക് ആശ്വാസം നൽകും. അവിടുന്ന് താങ്കളെ സഹായിക്കുകയും താങ്കളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആവശ്യത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് അവനെ ആശ്രയിക്കാവുന്നതാണ്. അതെ, അവനുമായി ആ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യത്തിന്റെ സമയത്ത് നമുക്ക് അവന്റെ അടുത്ത് ചെല്ലുവാൻ പ്രാഗൽഭ്യമുള്ളൂ. നാം നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഓടി ദൈവസന്നിധിയിൽ ചെല്ലുന്നതിനെ കുറിച്ചല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ, വേദന അനുഭവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് മുൻപിൽ ഒരു വലിയ ചോദ്യമുണ്ടായി എന്ന് വന്നേക്കാം, എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്നാൽ എന്റെ ആശ്രയം എന്റെ സ്വർഗീയ പിതാവിലാകുന്നു. ആരും മനസ്സിലാക്കുവാനില്ലാത്ത അവസരങ്ങളിൽ ഏകാന്തതയും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുമ്പോൾ, എനിക്കറിയാം ഉത്തരം അവന്റെ കരങ്ങളിലുണ്ടെന്ന്. അതെന്താകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അവനിൽ നിന്നും ആവശ്യപ്പെടുന്നത് കരുണ ഒന്നു മാത്രമാണ്. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് അവൻ്റെ കരുണ ആവശ്യമാകുന്നു. കരുണ എന്നാൽ ഈ ലോകത്തിൽ നമ്മുടെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ നമ്മെ തേടിയെത്തുന്ന ദൈവസ്നേഹമാകുന്നു. അതെ, ഈ ലോകത്തിൽ നമ്മുടെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ നമ്മെ തേടിയെത്തുന്ന ദൈവസ്നേഹമാകുന്നു കരുണ. ഒരു പാപിക്ക് ദൈവകൃപ ആവശ്യമാണ്. അവന് വളരെയധികം കരുണയും ആവശ്യമാകുന്നു. ഇതില്ലാതെ ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ താങ്കൾക്കോ എനിക്കോ സാധ്യമല്ല. അവിടുന്ന് കരുണാസമ്പന്നനാണ്. അവൻ്റെ കരുണ ഒരിക്കലും തീർന്നു പോകുകയില്ല. പ്രവാചകൻ പറഞ്ഞത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. വിലാപങ്ങൾ 3:22-23 വാക്യങ്ങൾ. എന്നാൽ സൗഖ്യമാക്കുന്നതിന് മുൻപ് ദൈവം ക്ഷമിക്കണം. മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് മുൻപ് അവൻ നീതീകരിക്കപ്പെടണം. രക്ഷയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രമം ദൈവത്തിന്റെ കരുണയുടെ മുൻപിൽ പോകുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്നത്രേ. കൃപ മുൻപിൽ പോയി ദൈവത്തിന്റെ കരുണയ്ക്കായി വഴിയൊരുക്കണം. ഇവ തമ്മിലുള്ള വ്യത്യാസവും ബന്ധവും മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവരുടെ ഹൃദയത്തിൽ വരുന്ന അനുഭവമാണ് ദൈവത്തിന്റെ സമാധാനം. പൗലോസ് പറയുന്നത് റോമാലേഖനം 5:1 വാക്യത്തിൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അവനുമായി ചേർന്നു പോകുവാൻ നമുക്ക് പ്രയാസമില്ല എന്ന് കാണിക്കുവാനാണ് ദൈവവുമായി സമാധാനം. രമ്യത, അവൻ എനിക്കിത് കഠിനമാക്കുന്നില്ല, താങ്കൾക്കും കഠിനമാക്കുന്നില്ല. നാം പാപികളാണെന്നും ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി അംഗീകരിച്ചെന്നും നാം ഗ്രഹിക്കുമ്പോൾ അവന് നമുക്കെതിരായി യാതൊന്നുമില്ല എന്ന് അവൻ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ലോകം ഒരുപക്ഷെ അതിൻ്റെ വിരൽ താങ്കൾക്ക് നേരെ ചൂണ്ടിയെന്ന് വന്നേക്കാം. താങ്കളുടെ കുറ്റം പറഞ്ഞ് ഒരുപക്ഷെ വളരെയേറെ ദ്രോഹിച്ചെന്ന് വന്നേക്കാം. താങ്കളെ തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ ദൈവം താങ്കളെ അംഗീകരിച്ചിരിക്കുന്നു. അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ വിശ്രമിക്കുവാനായി, അവിടുത്തെ സമാധാനത്താൽ താങ്കളെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എത്ര ആശ്ചര്യകരമായ വാഗ്ദത്തമില്ലേ!